കേൾക്കുന്നു. ഇവിടെ മൂന്ന് പ്രാവശ്യം പറയുന്നു ദൈവം അവനെ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നു.
Romans chapter 1 verse 24.
റോമലേഖനം ഒന്നാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യവും.
And Romans 1 verse 26.
ഒന്നാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവും.
Romans 1 verse 28.
റോമലേഖനം ഒന്നാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും.
Three times it says God gave them up.
ഇവിടെ മൂന്ന് പ്രാവശ്യം പറയുന്നു ദൈവം അവരെ വിട്ടുകളഞ്ഞു വിട്ടുകളഞ്ഞു എന്ന്.
Gave them over to go deeper into sin.
കൂടുതൽ പാപത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം കാണുന്നു.
And then when they still did not respond to God's speaking to them, he gave them up still further.
അവരെന്നിട്ടും ദൈവം അവരോട് ഇടപെടുന്നതിന് പ്രതികരിക്കാഞ്ഞത് കൊണ്ട് ദൈവം വീണ്ടും അവരെ തള്ളിക്കളഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ കാണുന്നു.
And when they still did not respond to God speaking to them, verse 28, it says again God gave them over.
28-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു എന്നിട്ടും ദൈവം സംസാരിച്ചതിനോട് അവർ പ്രതികരിക്കാഞ്ഞതിനാൽ ദൈവം വീണ്ടും അവരെ നിരസ്ത ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന്.
And when God gave them up like that, they went into all types of sin, verse 29 and 30 and 31.
ദൈവം അവരെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവിധമുള്ള പാപത്തിനും അടിമയായി തീർന്നുവെന്ന് 29-ും 30-ും വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു.
So what we learn from this is that when God gives people up, they are not able to control themselves and keep themselves from falling into sin.
നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം നമ്മെ പാപത്തിൽ ദൈവത്തെ അനുസരിക്കാത്തപ്പോൾ പാപത്തിൽ വീണു പോകുന്നതിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
On the other hand, the opposite is, if God is able to keep us, then we don't fall.
വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നുവെങ്കിൽ നാം വീഴുവാൻ ഇടയായി തീരുകയില്ല.
These people went deeper and deeper and deeper into sin because God gave them up at each stage.
ദൈവം പല ഘട്ടങ്ങളിലായിട്ട് അവരെ വിട്ടു കളഞ്ഞപ്പോൾ പാപത്തിന്റെ കൂടുതൽ കൂടുതൽ അധീനതയിലേക്ക് അവർ കടന്നു പോകാൻ ഇടയായി തീർന്നു.
Of course, we know the final stage is when God gives them up altogether and they go to hell.
അതിന്റെ അവസാന ഘട്ടം എന്താണെന്ന് നമുക്കറിയാം. ദൈവം മൊത്തമായും അവരെ വിട്ടുകളയുകയും അവരെ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്.
But it's good for us to know that when God gives up people, the result is always falling more into sin.
ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ വിട്ടുകളയുമ്പോൾ എപ്പോഴും പാപത്തിലേക്ക് വീഴുക എന്നുള്ളതാണ് അതിന്റെ ഫലം.
And the opposite would be, if God is able to preserve us, we will be kept from sin in our life.
അതിന്റെ മറുവശം, ദൈവം നമ്മെ സൂക്ഷിക്കുന്നുവെങ്കിൽ പാപത്തിൽ വീണു പോകാതെ നമുക്ക് ആയിരിക്കുവാനായിട്ട് കഴിയും.
സോ അവർ ക്ലോസ്നെസ് ടു ഗോഡ് മസ്റ്റ് ബി എവാലുവേറ്റഡ് ബൈ ഹൗ മച്ച് യു ആർ ഫോളോയിങ് ഇൻ ദ സിൻ.
അതിനാൽ നാം നമ്മുടെ ദൈവത്തോടുള്ളതായ അടുപ്പം നമുക്ക് അളന്നു നോക്കുവാൻ കഴിയുന്നത് എത്രമാത്രം നാം പാപത്തിൽ വീഴുന്നു എന്നുള്ളതിൽ നിന്നാണ്.
ഇറ്റ് ഡസന്റ് സേ ഹിയർ I pointed out to you, twice it says, God gave them over, 24, 26, 28.
24, 26, 28 ആമത്തെ വാക്യങ്ങളിൽ മൂന്ന് പ്രാവശ്യം ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം കാണുന്നു.
And when God gave them over, it doesn't say they became poor.
അങ്ങനെ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവര് ദാരിദ്ര്യത്തിലേക്ക് പോയി എന്ന് അവിടെ പറയുന്നില്ല. അവര് രോഗമുള്ളവരായി തീർന്നു എന്ന് അവിടെ
പറയുന്നില്ല.
അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയി എന്ന് അവിടെ പറയുന്നില്ല.
Now, a lot of people think that if God gives us up, then we get sick or we lose our job or some earthly calamity will come upon us.
വളരെയധികം ആൾക്കാര് വിചാരിക്കുന്നത് ദൈവം കൈവിടുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്നും ഈ ലോകത്തിലെ ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയുള്ളതായ ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല.
God gave them up. The only thing that happened was they went more and more into sin in their life.
ഇവിടെ പറയുന്നത് ദൈവം അവരെ വിട്ടുകളഞ്ഞപ്പോൾ അവർ പാപത്തിലേക്ക് വീണ്ടും വീണ്ടും വീണുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്.
And at each stage the sin became worse.
ഓരോ ഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും ആ പാപം കൂടുതൽ കൂടുതലായി വന്നുകൊണ്ടിരുന്നു.
in the days of Noah, when people were living in terrible sin.
നോഹയുടെ കാലത്ത് മനുഷ്യർ വളരെ ഭയങ്കരമായ പാപത്തിലാണ് വസിച്ചിരുന്നത്.
At the same time, they were living in health and prosperity. There were no problems like that.
എന്നാൽ ആ സമയത്ത് തന്നെ അവർ ആരോഗ്യത്തോടും സമ്പത്തോടും കൂടെ തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്.
Today when we look around the world,
ഇന്ന് നാം ലോകത്തിലൊക്കെയും ചുറ്റും നോക്കുമ്പോൾ
we find a lot of people who live in such gross sin are still quite healthy, quite wealthy, comfortable. Earthly wise, they have don't seem to have much problem.
വളരെ ഭയാനകമായ പാപത്തിൽ ജീവിക്കുന്ന അനേക മനുഷ്യർ വളരെ സമ്പന്നരും വളരെ ആരോഗ്യ ദൃഢഗാത്രന്മാരുമായി ജീവിക്കുന്ന നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ കഴിയും.
We have thousands of millions of examples of that all over the world.
അതിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ളതായ ഉദാഹരണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
People of all religions who worship idols, live long lives.
വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അനേകര് വളരെ ദീർഘകാലം ജീവിക്കുന്നവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
False gods and live to 100 years of age and healthy. Worship false gods.
തെറ്റായ ദൈവത്തെ ആരാധിച്ചിട്ടും അനേക നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും.
They have nothing to do with Jesus Christ. They could be atheists. And they are millionaires.
യേശുവിനെക്കുറിച്ച് യേശുവിനുമായി ഒരു ബന്ധമില്ലാത്ത നിരീശ്വരവാദികളായ അനേകര് കോടീശ്വരന്മാരായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
On the other hand, we see many God-fearing Christians in some countries persecuted, imprisoned, suffering a lot.
അതേസമയം തന്നെ ദൈവഭയത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മക്കള് പല രാജ്യങ്ങളിലും അവരെ ഉപദ്രവിക്കുകയും അവർ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുന്ന കാണുവാൻ കഴിയും. അവരാരെയും ഉപദ്രവിക്കുന്നില്ല.
They really love the Lord.
അവർ ദൈവത്തെ വളരെ അധികം സ്നേഹിക്കുന്നു.
Many of them love the Lord more than we do.
നമുക്ക് സ്നേഹിക്കുന്നതിൽ അധികമായിട്ട് അവരിൽ പലരും ദൈവത്തെ സ്നേഹിക്കുന്നു.
They suffer such a lot for their faith in many countries even today.
എന്നാൽ അവരുടെ വിശ്വാസത്തിന് വേണ്ടി പല രാജ്യങ്ങളിലും അവർ വളരെയധികം കഷ്ടതകൾ സഹിക്കുന്നു.
And we know that there are many Christians who are God-fearing believers who suffer physically.
ദൈവഭയത്തിലെ ജീവിച്ചതായ അനേക ക്രിസ്ത്യാനികൾ ശാരീരികമായി തന്നെ അനേക പീഡകളിലൂടെ കടന്നുപോയത് നമുക്ക് കാണുവാൻ കഴിയും.
We know Christians who are sick. We know Christians who are very poor.
നമുക്ക് കാണുവാനായിട്ട് കഴിയും ക്രിസ്ത്യാനികൾ അവർ രോഗമുള്ളവരും വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെയും കാണുവാൻ കഴിയും.
In a lot of our own churches in the villages of Tamil Nadu, many believers, God-fearing believers, are so poor.
തമിഴ്നാട്ടിലുള്ളതായ നമ്മുടെ അനേക സഭകളിലെ ദൈവഭയമുള്ള നല്ല വിശ്വാസികൾ വളരെ ദരിദ്രരായിട്ട് ജീവിക്കുന്നത് കാണുവാൻ കഴിയും.
സോ വി മസ്റ്റ് ലേൺ സംതിങ് ഫ്രം ദിസ്. വി മസ്റ്റ് നോട്ട് ഷട്ട് അവർ ഐസ് ടു ഓൾ ദീസ് തിങ്സ്.
ഇതിൽ നിന്നൊക്കെയും നാം ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിനോട് നമ്മുടെ കണ്ണടച്ചിരിക്കുവാനായിട്ട് പാടില്ല.
വെൻ ഗോഡ് ഗിവ്സ് അപ്പ് പീപ്പിൾ, ദേ ഡോണ്ട് ബിക്കം സിക്ക് ഓർ പൂർ.
ദൈവം വിട്ടുകളയുമ്പോൾ അവർ രോഗികളായി തീരുവോ ദരിദ്രരായി തീരുകയോ അല്ല ചെയ്യുന്നത്.
When God blesses people, it doesn't mean they become healthy or wealthy.
ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവർ ആരോഗ്യമുള്ളവരും സമ്പന്നരുമായി തീരുമെന്നും അല്ല നാം ഇതിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് അങ്ങനെയുള്ളതായ പല ഉപദേശങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും.
If that is the law of God, then it must always work.
അത് ദൈവത്തിന്റെ നിയമമാണെങ്കിൽ അതെപ്പോഴും അത് പ്രവർത്തിക്കേണ്ടതാണ്.
ഫിസിക്കൽ വേൾഡ് ദേർ ആർ സർട്ടൻ ലോസ്.
നമ്മുടെ ഭൗതിക ലോകത്തിൽ പല നിയമങ്ങളുണ്ട്.
ലൈക്ക് എ ലോ ഓഫ് ഗ്രാവിറ്റി, ഇഫ് യു ഡ്രോപ്പ് സംതിങ് എനിവേർ ഇറ്റ് വിൽ ഫോൾ.
ഭൂമിയുടെ ആകർഷണത്തിന്റെ നിയമമുണ്ട്. എന്തെങ്കിലും നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ആകർഷണത്താൽ താഴേക്ക് വീഴുമെന്ന്.
എനി പാർട്ട് ഓഫ് ദ വേൾഡ് ദാറ്റ് ലോ ഓപ്പറേറ്റ്സ്.
ലോകത്തിന്റെ ഏത് ഭാഗത്തും ആ നിയമം ഒരുപോലെ തന്നെയാണ്.
24 hours it will operate.
24 മണിക്കൂറും അത് പ്രവർത്തിക്കും.
നെവർ നെവർ operates in any other way.
അത് മറ്റൊരു വിധത്തിൽ ഒരിക്കലും ഒരിക്കലും അത് പ്രവർത്തിക്കുകയില്ല.
If you leave something, it doesn't go up. It always goes down.
നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വിടുകയാണെങ്കിൽ അത് ഒരിക്കലും മുകളിലേക്ക് പോകത്തില്ല, താഴേക്ക് വീഴുകയുള്ളൂ.
That is the law of God. It doesn't change any time, anywhere, any century.
അതാണ് ദൈവത്തിന്റെ നിയമം. അത് ഒരിക്കലും ഒരു സമയത്തും ഒരു കാലത്തും ഒരു സ്ഥലത്തും അതിന് മാറ്റമുണ്ടാകുന്നില്ല.
Electricity, for example, that is another law which man has discovered.
ഈ വൈദ്യുതി ഉദാഹരണമായിട്ട് അത് മനുഷ്യൻ കണ്ടുപിടിച്ചതായ വേറൊരു നിയമമാണ്.
And in every country, in every place, any time, if you follow those laws, you can get electricity.
ഏത് രാജ്യത്തും ഏത് സമയത്തും നാം ആ നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വൈദ്യുതി ലഭിക്കുവാനായിട്ട്
കഴിയും. All the laws of electricity are exactly the same in every country, in every time, in every place.
വൈദ്യുതിയെ കുറിച്ചുള്ള എല്ലാ നിയമങ്ങളും എല്ലാ രാജ്യത്തും എല്ലാ സമയത്തും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അങ്ങനെയുള്ളതായ അനേക നിയമങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് കഴിയും.
Sodium and chloride, you get salt. Every time, everywhere, in any laboratory, anywhere in the world.
ഏത് ലാബറട്ടറിയിലോ ഏത് സ്ഥലത്തോ ഏത് സമയത്തോ നിങ്ങൾ സോഡിയവും ക്ലോറൈഡും കൂടെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉപ്പ് ലഭിക്കും.
സോ these are just a few examples to show the law of God operates uniformly.
ഇതെല്ലാം ദൈവത്തിന്റെ നിയമം എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങളാണ്.
So if the mark of God's blessing is health and prosperity, it must work uniformly in every country, in every place, all over. This is the law of God.
ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമാണ് എങ്കിൽ അത് എല്ലാ രാജ്യത്തും എല്ലാ സമയത്തും എപ്പോഴും ഒരുപോലെ പ്രവർത്തിക്കണം.
That is the law of God. Then the most God-fearing people in the world must be the most healthy and the most wealthy.
അത് ദൈവത്തിന്റെ നിയമമാണെങ്കിൽ ഏറ്റവും ദൈവഭയമുള്ളതായ മനുഷ്യര് ഏറ്റവും സമ്പന്നരും ഏറ്റവും ആരോഗ്യമുള്ളവരുമായിരിക്കണം.
And the sickest people in the world must be those who have sinned a lot.
ഏറ്റവും രോഗമുള്ളതായ മനുഷ്യര് അവരായിരിക്കണം ഏറ്റവും അധികം പാപം
ചെയ്തവര്.
ഏറ്റവും ദരിദ്രരായിരിക്കണം ഏറ്റവും അധികം പാപത്തിൽ
ജീവിക്കുന്നവരായിരിക്കേണ്ടത്.
ഞാൻ ഈ ലോകത്തിലുള്ളതൊക്കെയും പരിശോധിച്ച് നോക്കിയപ്പോൾ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി.
In no country in the world is the richest man a born again Christian.
ഈ ലോകത്തിലെ ഈ ലോകത്തിലെ ഒരു രാജ്യത്തും അവിടുത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഒരു വീണ്ടും ജനിച്ചതായ മനുഷ്യനല്ല.
You live in the Gulf countries and you ask yourself, who are the richest people here in these Gulf countries? Are they born again Christians?
നിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഇവിടുത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ആരാണ്? അവനൊരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയാണോ?
And also we need to ask, who are the people who live healthiest and longest? Are they the born again Christians?
ഏറ്റവും ആരോഗ്യത്തോടു കൂടെ ഏറ്റവും ദീർഘകാലം ജീവിക്കുന്ന ആരാണ്? അവര് വീണ്ടും ജനിച്ചവരാണോ?
The Guinness Book of Records say, always publish who is the longest living person in the world.
Guinness Book ile ethavum kooduthal naal jeevichirunna aalkare patti Guinness Book parasyapeduthunnundu. Adu veendum janicha christyanigal alla.
So I'm amazed how Christians don't open their eyes to see these things.
ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് ക്രിസ്ത്യാനികൾ തങ്ങളുടെ കണ്ണുകൾ തുറക്കാത്ത എന്താണെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്.
I find that most believers are blind to many things.
ഞാൻ കാണുന്നത് അനേക വിശ്വാസികൾ വളരെയധികം കാര്യങ്ങളോട് അന്ധരായി കഴിയുന്നു. ദൈവവചനം പറയുന്നു, നാം ആടുകളെ പോലെയാണ്.
You know, you see sheep, we see them in the streets in Bangalore being led to the slaughter.
ബാംഗ്ലൂരിലുള്ളതായ തെരുവുകളിൽ നാം നോക്കുമ്പോൾ ആടുകളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നത് കാണുവാൻ കഴിയും.
I see them on the roads.
ഞാൻ അവയെ റോഡിൽ കണ്ടിട്ടുണ്ട്.
Every sheep blindly follows the sheep in front.
Ella aadugalum adinte munnil nadakkunnathaya aadine andamayi pingavikkukayanu.
And all that the man who's leading them has to do is turn that first sheep to one road, that is automatically followed.
Adine kondupovunnathaya manushya aga cheyyendathu munnilulladaya oru aadine mathram edengil oru nishayilekku thirichu viduka ennaanu.
And all the others will follow.
Mattullathellam adine anugamikkum.
And the Bible says man is like sheep.
ദൈവവചനം പറയുന്നു, മനുഷ്യൻ ആടിനെ പോലെയാണെന്ന്.
Somebody up in front goes in a particular direction, all the others follow.
ഒരുവൻ എഴുന്നേറ്റ് ഒരു പ്രത്യേകമായ ദിശയിൽ പോകുന്നുവെങ്കിൽ മറ്റുള്ള എല്ലാവരും അവനെ അനുഗമിക്കും.
Some preacher or pastor teaches some particular doctrine, all these blind believers are just going to follow him.
ഏതെങ്കിലും ഉപദേശാവോ ഏതെങ്കിലും പാസ്റ്റർമാരോ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിശ്വാസികളൊക്കെയും അതിനെ അന്ധമായി അനുഗമിക്കുകയാണ് ചെയ്യുന്നത്.
I want to encourage you to think.
നിങ്ങളെ ചിന്തിക്കുവാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
God has given us a mind.
ദൈവം നമുക്ക് ഒരു മനസ്സ് തന്നിട്ടുണ്ട്.
God has given us his word.
ദൈവം തന്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്.
He wants us to understand his ways.
നാം അവന്റെ വഴികളെ അറിയുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു.
Even in our church,
ഞങ്ങളുടെ
I said, don't believe something because I say it.
ഞങ്ങളുടെ സഭയിൽ ഞാനത് പഠിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ അത് വിശ്വസിക്കരുത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആ അന്ധരായ ആളുകളെ പോലെ
ആയിരിക്കും.
ഞാൻ ഏതെങ്കിലും ഒരു ദിശയിൽ പോകും, നിങ്ങൾ എല്ലാവരും എന്നെ പിൻഗമിക്കും. അങ്ങനെയുള്ളതായ ഒരു അവസ്ഥ എനിക്ക് വേണ്ട. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ബോധ്യമുള്ളവരായി തീരണം. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ മക്കള് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ എന്റെ നാല് ആൺകുട്ടികളും ആ പിതാവ് പറയുന്നത് അതുപോലെ വിശ്വസിച്ചിരുന്നു.
I say, I want you to have a faith which comes through your own conviction, not because you heard it from me.
ഞാന് അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ പ്രായപൂർത്തിയായി, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ചു വരേണ്ടതാണ്.
And you must question everything I say.
ഞാൻ പറയുന്ന ഒക്കെയും നിങ്ങൾ ചോദ്യം ചെയ്യണം.
Don't just blindly believe it.
അത് അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്.
All right, when you're small.
നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു.
I thank God that all of them have come to a personal conviction and not just blindly following what daddy says.
വ്യക്തിപരമായ ഒരു ബോധ്യത്തിലേക്ക് അവരൊക്കെയും കടന്നു വന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിശ്വാസികളെ പറ്റിയുമുള്ളതായ എന്റെ ആഗ്രഹം ഇത്
തന്നെയാണ്.
നിങ്ങൾ
എല്ലാവരും
നിങ്ങൾ ചില മാസികകളിലോ പുസ്തകങ്ങളിലോ വായിക്കുന്നത് അന്ധമായിട്ട് വിശ്വസിക്കരുത്. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്?
See this verse in Romans chapter 3.
Romalagana 3rd adhyayathile ee vakyam nokkuka. Nalamathe vakyam,
let God be found true even though every man is found a liar. 3:4.
Devam satyavan sagala manushyarum bhoshku parayunnavar ennu enne varu.
That's a good rule for me.
Adu enikku oru nalla neemamaanu.
To say it is possible that every man is a liar but God is still true.
Ella manushyarum poshu parayuvana ga ennulla sadhyamaya karyamana ennal devam satyavanana.
I say I want to be convinced by God, not by some clever man.
Devathan enne bodhyapadanadu avashyamana oru buddhimanaya manushyane kondalla.
And so well, I see here in Romans 1 that when God gives up people, they fall more and more and more into sin.
Romalayana 1st adhyayathil nam kaanu devum avare kai vittu kalanjappol avar koodal koodal paapathilekku veenu kondirunnu.
That's the opposite of that in 1 Peter chapter 1.
Adinte ediraayittulla kaaryam 1 Petrosinte 1st adhyayathil namukku kaanvan kadiyum.
It says here that in verse chapter 1 verse 3, God by his great mercy has caused us to be born again.
ഇവിടെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം അവന്റെ വലിയ കൃപയാല് നാം വീണ്ടും ജനിച്ച അവന്റെ മക്കളാകുവാനായിട്ട് ഇടയായി തീർന്നു.
And now, after we are born again,
നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞിട്ട്
God, verse 5, keeps us by his power through faith for his salvation to be revealed in the last time.
അവസാന കാലത്ത് വെളിപ്പെടുവാനുള്ളതായ രക്ഷയ്ക്കായി ദൈവം തന്റെ ശക്തിയാൽ നമ്മെ സൂക്ഷിക്കുന്നുവെന്ന് നാം അവിടെ കാണുന്നു.
See, God is the one who keeps us.
ദൈവമാണ് നമ്മെ സൂക്ഷിക്കുന്നത്,
protects us.
അവനാണ് നമ്മെ സംരക്ഷിക്കുന്നത്.
That's the opposite of giving us up.
നമ്മെ കൈവിടുന്നതിന്റെ എതിരായിട്ടുള്ളതായ കാര്യമാണത്.
The opposite of what we read in Romans chapter 1.
റോമലേഖനം ഒന്നാം അധ്യായത്തിൽ നാം വായിച്ചതിന്റെ മറുവശമാണിത്.
By the power of God, we are kept.
ദൈവത്തിന്റെ ശക്തിയാൽ നാം സൂക്ഷിക്കപ്പെടുന്നു.
Right up till the last time, we are kept.
അവസാന സമയം വരെയും നമ്മെ സൂക്ഷിക്കുന്നു.
ഇറ്റ്സ് സംതിങ് ലൈക്ക് ഇഫ് ഐ ഷോ യു റോമൻസ് ചാപ്റ്റർ 8.
റോമാലേഖനം 8th അധ്യായത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഇറ്റ് സേസ് ഹിയർ ഇൻ റോമൻസ് 8 വേഴ്സ് 2, ദി ലോ ഓഫ് ദി സ്പിരിറ്റ് ഹാസ് സെറ്റ് മീ ഫ്രീ ഫ്രം ദി ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്.
റോമാലേഖനം 8th അധ്യായത്തിന്റെ 2nd വാക്യത്തിൽ നാം വായിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അത് ഇങ്ങനെയാണ്, ഈ പുസ്തകത്തിന്മേൽ ഭൂമിയുടെ ആകർഷണത്വം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
According to that law, it should fall.
ആ നിയമം അനുസരിച്ച് ഈ പുസ്തകം താഴേക്ക് വീഴണം.
The law of sin and death mentioned here is like that. It is always pulling you down.
പാപത്തിന്റെ ആ പ്രമാണവും ന്യായപ്രമാണവും ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്, അതെപ്പോഴും നിങ്ങളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു.
We all experience that.
നാം അതെല്ലാം അനുഭവിക്കുന്നുണ്ട്.
So easy to fall.
വീഴുവാൻ വളരെ എളുപ്പമാണ്.
So easy to become bitter.
കൈക്കുള്ളവനായി തീരുക വളരെ എളുപ്പമുള്ള കാര്യമാണ്.
So easy to speak an angry word.
കോപത്തോടുകൂടെ ഒരു വാക്ക് പറയുവാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്.
So easy to tell a lie.
ഒരു പ്രയാസമുള്ള ഘട്ടത്തിൽ ഒരു കള്ളം പറയുക വളരെ എളുപ്പമുള്ള കാര്യമാണ്.
It's so easy to cheat or harm people.
വഞ്ചിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ എളുപ്പകരമായ കാര്യമാണ്. അതാണ് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം.
But it's like the law of gravity.
ആകർഷണത്തിന്റെ നിയമം പോലെ.
Now see, this book is not falling.
ഇപ്പോൾ നോക്കുക, ഈ പുസ്തകം താഴേക്ക് വീഴുന്നില്ല. എന്തുകൊണ്ടാണ്?
Is it because the law of gravity is not operating here?
ഇവിടെ ഈ ഭൂമിയുടെ ആകർഷണത്തെ നിയമം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ടല്ല, അതിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വേറൊരു നിയമമുണ്ട്.
ലോ ഓഫ് ലൈഫ് ഇൻ മൈ ബോഡി
എന്റെ
സോ ദാറ്റ് ഇറ്റ് ഓവർകംസ് ദ ലോ ഓഫ് ഗ്രാവിറ്റി
എന്റെ ജഡത്തിൽ നിൽക്കുന്ന ജീവന്റെ പ്രമാണം അത് ഈ ആകർഷണത്തിന്റെ നിയമത്തെ എതിർത്ത് മുന്നോട്ട് പോകുന്നു.
This is how God keeps us from falling.
ഇങ്ങനെയാണ് ദൈവം നമ്മെ വീഴ്ചയിൽ നിന്ന് സൂക്ഷിക്കുന്നത്. ഈ പുസ്തകത്തിന് അതിനാൽ തന്നെ വീഴാതെ നിൽക്കുവാൻ കഴിയത്തില്ല. ഞാനിത് വിടുകയാണെങ്കിൽ അത് താഴേക്ക് വീഴും. ഞാൻ കുറച്ചുകൂടെ വിടുകയാണെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് വീഴും. ഞാൻ കുറച്ചുകൂടെ വിടുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും താഴെ
വീഴും.
റോമലേഖനം ഒന്നാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്.
God spoke to them.
ദൈവം അവരോട് സംസാരിച്ചു.
They didn't respond.
അവരതിനെ അനുസരിച്ചില്ല. ദൈവം അവരെ വിട്ടുകളഞ്ഞു. ദൈവം അവരെ പൂർണ്ണമായും വിട്ടുകളഞ്ഞില്ല. ദൈവം അവരെ വീഴുവാനായിട്ട് അനുവദിച്ചു. കുറെ കൂടെ ദൈവം വിട്ടുകളഞ്ഞു. അവർ കുറച്ചുകൂടെ അനുഭവിച്ചു. എന്നിട്ടും അവരനുസരിച്ചില്ല. ദൈവം വീണ്ടും അവർ പോകുവാനായിട്ട് അനുവദിച്ചു. അവസാനമായിട്ട് അവർ നരകത്തിലേക്ക് വീണുപോയി. എന്താണ് അതിന്റെ എതിര് എതിർവശം? ദൈവത്തിന്റെ ശക്തിയാൽ നാം സൂക്ഷിക്കപ്പെടുന്നു. യേശു കർത്താവ് പറഞ്ഞു, എന്നെ കൂടാ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പൗലോസ് പറഞ്ഞു,
I can do all things through Christ who strengthens.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയും.
So the law, Romans 8:2 says, the law of the spirit of life in Christ Jesus set me free from the law of sin and death.
റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ ജീവിപ്പിച്ചു എന്ന്.
The law spoken of here is the law of the spirit.
ഇവിടെ ആത്മാവിന്റെ പ്രമാണം എന്നുള്ളതായ നിയമത്തെ പറ്റി പറയുന്നു.
You know, in the Old Testament it was the law of Moses.
പഴയ നിയമകാലത്ത് മോശയുടെ നിയമമായിരുന്നു ഉണ്ടായിരുന്നത്.
Moses could not keep anybody from sinning.
മോശയുടെ നിയമത്തിന് ആരെയും പാപം ചെയ്യാതെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ല.
It can tell people, you should not do this and you should do this.
അതിനെ പറയുവാനായിട്ട് കഴിയും, നിങ്ങൾ ഈ കാര്യം ചെയ്യരുത്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുത്.
Cannot keep people from sinning.
എന്നാൽ മനുഷ്യരെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് അതിന് കഴിയത്തില്ലായിരുന്നു.
It can punish people when they sin.
അതിന് പാപം ചെയ്യുമ്പോൾ ശിക്ഷിക്കുവാൻ കഴിയും.
It can show people God's standards.
ആ ദൈവത്തിന്റെ ആ നിലവാരം അവരെ കാണിക്കുവാനായിട്ട് കഴിയും.
Now, the reason why I say that most believers I have met are still living in the Old Testament.
ഞാനിത് പറയാനുള്ളതായ കാരണം, ഞാൻ കണ്ടതായ അനേക വിശ്വാസികളും ജീവിക്കുന്നത് പഴയ നിയമത്തിലാണ്.
They are under the law of Moses.
അവരെ മോശയുടെ നിയമത്തിന് അടിമയായിട്ടാണ് ജീവിക്കുന്നത്.
They know God's standards.
അവർക്ക് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അറിയാം.
They don't even know God's standards.
അവിശ്വാസികളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അവർക്ക് ദൈവത്തിന്റെ നിയമങ്ങള് നിലവാരം അറിയത്തില്ല. ദൈവത്തിന്റെ നിലവാരം അറിയാവുന്ന വിശ്വാസികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് ദൈവം ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന്
നിങ്ങൾക്കറിയാം.
നിങ്ങൾ ചെയ്യേണ്ടതായ അനേക കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ നിയമം നല്ലതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. എന്നാൽ നാം അത് അനുസരിക്കുന്നില്ല. പഴയ നിയമത്തിന്റെ അടിയിൽ നിൽക്കുന്ന മനുഷ്യരുടെ മാതൃകയാണത്. അവർക്ക് ദൈവത്തിന്റെ നിലവാരം അറിയാം. ദൈവത്തിന്റെ നിലവാരത്തോട് അവരെ യോജിക്കുന്നു, എന്നാൽ അത് നിവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. റോമലേഖനം 7 അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കുക.
Verse 22, I joyfully concur with the law of God in the inner man.
22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു.
But I see another law in the members of my body making me a prisoner of the law of sin.
എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു.
So, I'm not doing the good, verse 19, the good that I wish, I don't do. I practice the very evil that I don't wish.
19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്.
Yeah, that's how it is in the Old Testament.
പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു.
I always do what I don't want to do.
ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ ഇച്ഛിക്കാത്തതാണ്.
What I want to do, I can't do.
ഞാൻ ഇച്ഛിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല.
You know, the Old Testament people were quite sincere, some of them.
പഴയ നിയമത്തിലുണ്ടായിരുന്നതായ മനുഷ്യരെ പല കാര്യങ്ങളിലും വളരെ വിശ്വസ്തരായിരുന്നു. അവര് പറയും, ഞങ്ങൾ നിയമം അനുസരിക്കാം, എന്നാൽ അവർക്ക് അനുസരിക്കാനായിട്ട് കഴിയുന്നില്ല. അവരെ ആത്മാർത്ഥത ഇല്ലാഞ്ഞവരായതുകൊണ്ടല്ല അത്. വീഴുന്നതിൽ നിന്ന് ബുക്ക് തന്നെത്താൻ സൂക്ഷിക്കുന്നത് പോലെയാണത്.
You try to keep yourself from falling into anger or lust or bitterness. It's just like the book trying to keep itself from falling.
ഈ ബുക്ക് വീഴുന്നതിൽ നിന്ന് തന്നെത്താൻ സൂക്ഷിക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി കോപത്തിൽ നിന്നും മറ്റുള്ള പാപങ്ങളിൽ നിന്നും തന്നെത്താൻ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയത്തില്ല.
നിങ്ങൾക്ക്
ഒരു 100 വർഷം പരിശ്രമിക്കുവാനായിട്ട് കഴിയും, എന്നാൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അത് കഴിയുകയില്ല.
Was under the law for 1500 years. They still couldn't keep it.
1500 varshakalam Israel janam nyayapramanathinte adimuttathilayirunnu, ennal avarkku adu sooshikkuvan kazhinjilla.
They had health, they had prosperity, but they could not keep God's law.
Avarkku aarogyam undayirunnu, avarkku sambandham undayirunnu, ennal devathinte niyamam sooshikkuvanayittu avarkku kazhinjilla.
You can have health and prosperity, but you may not keep God's law.
Ningalkku aarogyam sambandham undagam, ennal devathinte niyamam sooshikkan ningalkku kazhiyilla.
What did he see?
Endanu kaanendathu?
In Romans 1, when God gives them up, they don't become poor, they become sinners, that's all.
Romalayana 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദൈവം അവരെ വിട്ടു കളഞ്ഞപ്പോൾ അവർ രോഗമുള്ളവരായി തീർന്നില്ല, പിന്നെ അവർ പാപികളായി തീർന്നു.
They didn't become sick, they didn't become poor.
അവർ രോഗികളായി തീർന്നില്ല, ദരിദ്രരായി തീർന്നില്ല.
They just went more into sin.
അവർ കൂടുതൽ കൂടുതലായി പാപത്തിലേക്ക് വീണു.
You know, I have seen one thing. Now I have observed believers for about 40 years in all so many different denominations.
പല സഭാവിഭാഗങ്ങളിലുള്ള അനേക വിശ്വാസികളെ കഴിഞ്ഞ 40 വർഷക്കാലം കണ്ടതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പറയുവാനായിട്ട് കഴിയും.
I'll tell you one very tragic thing that I have seen among many believers in all denominations, whether they are baptized in the Holy Spirit or not baptized in the Holy Spirit.
എല്ലാ സഭാവിഭാഗങ്ങളിലുമുള്ള അനേക വിശ്വാസികളെ പറ്റി ഞാൻ മനസ്സിലാക്കിയതായ ഏറ്റവും ദുഃഖകരമായുള്ള ഒരു കാര്യം എനിക്ക് പറയുവാനായിട്ട് കഴിയും.
Whatever their spiritual experience may be.
അവരുടെ ആത്മീയമായ അനുഭവം എന്തായിരുന്നാലും, അവര് വെള്ളത്തിൽ സ്നാനപ്പെട്ടവരാണെങ്കിലും ശിശുവായി
സ്നാനപ്പെട്ടവരാണെങ്കിലും,
അവര് അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കാത്തവരാണെങ്കിലും,
ഐ സീ വൺ തിങ്,
ഞാൻ ഒരു കാര്യം കണ്ടു.
Many, many believers, they were more wholehearted and loved the Lord more when they were first born again than 20 years later.
അവര് ആദ്യമേ വീണ്ടും ജനിച്ചപ്പോൾ അവര് ദൈവത്തെ സ്നേഹിച്ചിരുന്ന അത്രയും അവർ 20 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല.
Actually, 20 years later, they should love God more.
തീർച്ചയായും അവര് 20 വർഷം കഴിയുമ്പോൾ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കേണ്ടവരായിരുന്നു.
Many, many cases, it's not true.
അനേക കാര്യങ്ങളിൽ ഇത് യാഥാർത്ഥ്യമല്ല.
20 years later, they've got more Bible knowledge, of course.
20 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ബൈബിളിനെ കുറിച്ചുള്ളതായ ജ്ഞാനം ധാരാളം വർദ്ധിച്ചു.
You know that Bible knowledge does not make a person spiritual.
They vajanathilulladaya gnanam oru manushine aathmeeyanayittu maatunnilla.
You know who knows the Bible best?
Aarkana ethum adhigam Bible ariyavunnu nammukku ariyamo? Aarkana?
Satan.
Pishasana.
He knows the Bible so well that he even quoted a verse to Jesus to tempt him in the wilderness.
അവനെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയാം, കാരണം അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് അവൻ
സംസാരിച്ചത്.
പഴയ നിയമത്തിലുള്ള 20,000 വാക്യങ്ങളിൽ ഏറ്റവും യോജിക്കുന്നതായ വാക്യം അവൻ യേശു ക്രിസ്തുവിന്റെ മുന്നിൽ നിരത്തി വെച്ചു.
Bible knowledge doesn't make a person spiritual.
വചനത്തിലുള്ളതായ ബൈബിളിലുള്ളതായ ജ്ഞാനം ആരെയും ആത്മീയനായി മാറ്റുന്നില്ല.
So after 20 years you find a lot of believers have a lot of Bible knowledge.
20 വർഷം കഴിയുമ്പോൾ അനേക വിശ്വാസികൾക്ക് ഒത്തിരി ബൈബിൾ ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന കാണുവാൻ കഴിയും.
Very zealous in a lot of activity.
ചില പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ഉത്സാഹവും തീക്ഷ്ണതയും ഉള്ളവരായിട്ട് അവർ തീരും.
Money for missionary work.
അവരെ മിഷണറി വേലകൾക്കൊക്കെ പണം കൊടുക്കുന്നവരായി തീരും.
Not the mark of a spiritual man.
ഇതൊന്നും ഒരു ആത്മീയ മനുഷ്യന്റെ ലക്ഷണങ്ങളല്ല. ഇതൊക്കെ മതവ
What is it that is lost in these 20 years in these believers?
ഈ 20 വർഷം കഴിഞ്ഞിട്ട് ഈ വിശ്വാസിയിൽ എന്താണ് അവസാനമായിട്ടുള്ളത്?
Religious activity and knowledge.
അവരെ മതപരമായ അവരുടെ ജ്ഞാനത്തില് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു.
But when it comes to overcoming sin,
എന്നാൽ പാപത്തെ മറികടക്കുന്നതായ കാര്യം വന്നപ്പോൾ,
they are more in sin today than when they were first converted.
അവരെ ആദ്യമേ വീണ്ടും ജനിച്ചതിലും അധികം അവര് പാപത്തിൽ ആയിരിക്കുന്നു.
യു നോ, ഐ നോ സോ മെനി ബിലീവേഴ്സ്.
നിങ്ങൾക്കറിയാമോ, എനിക്ക് അനേക വിശ്വാസികളെ അറിയാം.
When they were born again,
അവരെ വീണ്ടും ജനിച്ചപ്പോൾ,
they would never go to see a cinema.
അവരെ ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകത്തില്ലായിരുന്നു.
Now 20 years later,
ഇപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ,
they are watching cinemas on television at home.
അവര് വീട്ടിലുള്ളതായ ടെലിവിഷനിലെ സിനിമ കാണുന്നു.
They speak in tongues and they watch the movies also.
അവര് അന്യഭാഷയിൽ സംസാരിക്കുന്ന വീട്ടിലിരുന്ന് സിനിമ കാണുന്നു.
What type of Christians is this? I don't understand.
ഇത് ഏത് വിധത്തിലുള്ള ക്രിസ്ത്യാനികളാണ്? എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല.
How the devil has deceived people.
എങ്ങനെയാണ് പിശാച് മനുഷ്യരെ വഞ്ചിച്ചു കൊണ്ടുപോകുന്നത്?
And he tells them, but God is prospering you, you are becoming rich, you are healthy, and you are okay.
അവര് പറയുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, നീ കൂടുതൽ ആരോഗ്യമുള്ളവനായി കൂടുതൽ സമ്പന്നനായിട്ട് മാറിയിരിക്കുന്നു.
If God was blessing you, you'd be a holier person today than you were 20 years ago.
ദൈവം നിന്നെ യഥാർത്ഥമായി അനുഗ്രഹിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിലും അധികം വിശുദ്ധനായിട്ട് നീ മാറുമായിരുന്നു.
There's a believer husband and wife.
വിശ്വാസിയായ ഒരു ഭാര്യയും ഭർത്താവിനെയും നോക്കുക.
Very happy when they are married.
അവര് വിവാഹം കഴിച്ചപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു.
20
വർഷം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം പോരാടുകയും അസഹസിക്കുകയും ചെയ്യുന്നവരായി തീരുന്നു.
They speak in tongues to God, but when they speak to each other, it is some other tongue.
അവരെ ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വേറെ മറുഭാഷയായി പോകുന്നു.
This is not Christianity.
ഇത് ക്രിസ്തീയത്വമല്ല.
God giving them up.
ഇത് ദൈവം അവരെ വിട്ടുകളയുന്നതും വീണ്ടും വിട്ടുകളയുന്നതും വീണ്ടും വിട്ടുകളയുന്നതുമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യത്തെ പറ്റിയും സമ്പത്തിനെ പറ്റിയും ഉള്ളതായ ഈ വർത്തമാനങ്ങൾ കേട്ട് വഞ്ചിതരായി തീരരുത്.
Look around you in this country itself, you'll see how many people have got health and wealth who don't believe in Jesus Christ at all.
നിങ്ങളീ ലോകം ഈ രാജ്യത്ത് തന്നെ ചുറ്റും നോക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എത്രയധികം ആൾക്കാർ വളരെ സമ്പന്നരും ആരോഗ്യമുള്ളവരുമായി കഴിയുന്നു. അവർക്കതിനുള്ളതായ കാരണങ്ങളുണ്ട്.
You know, I've heard many Muslim people say,
ഞാൻ കേട്ടിട്ടുണ്ട് അനേക മുസ്ലിങ്ങൾ പറയുന്നത്,
Allah has blessed us. That is why all the oil in the world is in our hands.
Allah ഞങ്ങളെ അനുഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ളതായ എണ്ണയെല്ലാം ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നതെന്ന്.
All the people of all religions come to our lands to work, to earn money.
എല്ലാ മതത്തിലുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളുടെ രാജ്യത്തിലേക്ക് പണമുണ്ടാക്കുവാനായിട്ട് ജോലി ചെയ്യാനായിട്ട് വരുന്നു.
They believe in the prosperity gospel.
അവര് ഈ സമ്പന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ്.
If that is what you preach, then your religion is no different.
നിങ്ങൾ അതാണ് ഉപദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മതത്തിന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്?
I say that if God blesses me, he will keep me from falling into sin.
ഞാൻ പറയുന്നു, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്നെ പാപത്തിൽ നിന്ന് വീഴാതെ സൂക്ഷിക്കും.
Romans 6:14.
റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
sin shall not be master over you because you are not under law but under grace.
നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
How do you know whether you are under law or under grace?
എങ്ങനെയാണ് നിങ്ങൾ ന്യായപ്രമാണത്തിനാണോ കൃപയ്ക്കാണോ അധീനതയിലായിരിക്കുന്നതെന്ന് അറിയുന്നത്? പാപത്തിൽ നിന്ന് വീഴാതെ സൂക്ഷിക്കുന്നതിൽ നിന്ന്.
Sin doesn't rule.
പാപം നിങ്ങളുടെ മേല് കർത്തൃത്വം നടത്തുകയില്ല.
When it comes to material blessing,
ഭൗതികമായ അനുഗ്രഹങ്ങളിലേക്ക് വരുമ്പോൾ,
of all religions, and he blesses atheists also.
എല്ലാ മതങ്ങളിലും ഉള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവവിശ്വാസം ഇല്ലാത്തവരെയും കൂടെ നിരീശ്വരന്മാരെയും കൂടെ ദൈവം അനുഗ്രഹിക്കുന്നു.
When it comes to health, God gives it to people of all religions. Even atheists are healthy.
ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴും ദൈവം എല്ലാവർക്കും എല്ലാ ജാതികളിലുള്ളവർക്കും കൊടുക്കുന്നു. നിരീശ്വരവാദികൾക്കും ആരോഗ്യം കൊടുക്കുന്നു.
Jesus said in Matthew chapter 5,
യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു.
And verse 45.
5-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ
it says here that your Father in heaven causes the sun to rise on the evil and the good and sends the rain on the righteous and the unrighteous.
സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ.
സോ ഇഫ് ഇസ് യു നോ ദാറ്റ് ദ ഫാമർ ഇൻ ഓർഡർ ടു ലെറ്റ് ഹിസ് ട്രീസ് ആൻഡ് ഹിസ് ക്രോപ്സ് ഗ്രോ ഹി നീഡ്സ് സൺ ആൻഡ് റെയിൻ അതർവൈസ് ഹിസ് ക്രോപ്സ് ആൻഡ് ഹിസ് ട്രീസ് വിൽ നോട്ട് ഗ്രോ.
കർഷകന് അവന്റെ കൃഷി ഒക്കെയും വളർന്നു വരണമെങ്കിൽ അതിന് സൂര്യനും മഴയും ആവശ്യമാണ്. കൃഷി നടത്തുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതായ രണ്ട് കാര്യങ്ങളാണത്, സൂര്യനും മഴയും.
So here is a God-fearing Christian farmer and here is an atheist farmer.
ഇവിടെ ദൈവഭയമുള്ളതായ ഒരു കൃഷിക്കാരനും നിരീശ്വരവാദിയായ ഒരു കൃഷിക്കാരനും നിൽക്കുന്നു. ദൈവം എന്താണ് അവരുടെ മേൽ ചെയ്യുന്നത്? ദൈവം സൂര്യനെ രണ്ടുപേരുടെയും കൃഷിയിടത്തിൽ ഉദിപ്പിക്കുന്നു. രണ്ടുപേരുടെയും പാടങ്ങളിലേക്ക് അവൻ മഴയെയും അയക്കുന്നു.
സോ ഇഫ് യു വാണ്ട് ഗോഡ് ടു ബ്ലെസ് യു മെറ്റീരിയലി, വാട്ട് ഈസ് ദി ക്വാളിഫിക്കേഷൻ?
നിങ്ങളെ ദൈവം ഭൗതികമായിട്ട് അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത്?
According to this verse, you must be either good or evil, one of the two.
ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദുഷ്ടനോ നല്ലവനോ ആയിരിക്കാം.
You must be either unrighteous or righteous.
നിങ്ങൾ നീതിമാനോ നീതികെട്ടവനോ ആകാം.
Do you qualify?
നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ?
Everybody in the world qualifies.
ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആ യോഗ്യതയുള്ളവരാണ്.
Everybody in the world is either good or evil.
ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നല്ലവനോ ചീത്തയോ ആയവനാണ്.
Everybody in the world is either unrighteous or righteous.
ലോകത്തിലുള്ള എല്ലാവരും നീതിമാനോ അല്ലെങ്കിൽ നീതികെട്ടവനോ ആണ്.
God's material blessing, you don't need any qualifications.
ദൈവത്തിൽ നിന്ന് ഭൗതികമായ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു യോഗ്യതയും ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് കൃപ വേണമെങ്കിൽ അത് എല്ലാവർക്കും പോകുന്നില്ല.
ആദ്യമായിട്ട്
എങ്ങനെയാണ് ഒരു മനുഷ്യന് കൃപ കിട്ടിയോ എന്ന് നിങ്ങൾ അറിയുന്നത്?
What we read in Romans 6:14.
റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം അതാണ് വായിച്ചത്.
God gives you grace, sin will not rule over you.
ദൈവം നിങ്ങൾക്ക് കൃപ തന്നുവെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
If sin rules over you, then God is not giving you grace.
നിങ്ങളുടെ മേൽ പാപം കർത്തൃത്വം നടത്തുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ടില്ല.
If the law of gravity is operating on this book, then I'm not holding it up.
ഭൂമിയുടെ ആകർഷണത്വം ഈ പുസ്തകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പുസ്തകത്തെ താങ്ങി നിർത്തുന്നില്ല. നമുക്ക് ഇതാണ് കൃപ. കൃപയുടെ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്.
Sin cannot rule over you because grace holds you up.
പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയത്തില്ല, കാരണം കൃപ നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു, ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു.
It doesn't say that if you are under grace you'll be healthy.
ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് കൃപയ്ക്ക് അധീനരാണെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കുമെന്ന്.
You are under grace, you'll be wealthy.
ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് കൃപയ്ക്ക് അധീനരാണെങ്കിൽ നിങ്ങൾ സമ്പന്നരായിരിക്കുമെന്ന്.
But it does say if you are under grace, sin will not rule in your life.
ഇവിടെ പറയുന്നു നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
Why is it that after 20 years some believers are more defeated by sin than when they were first converted?
എന്തുകൊണ്ടാണ് 20 വർഷം കഴിഞ്ഞിട്ടും അനേക വിശ്വാസികൾ അവർ ആധികാരത്തുണ്ടായിരുന്നാലും അധികമായി പാപത്തിന് അവർ വീണു പോകുന്നത്?
It's because they had more grace when they were born again than they have now.
അതിന് കാരണം അവർ വീണ്ടും ജനിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതായ കൃപ ഈ 20 വർഷം കഴിഞ്ഞുള്ള കൃപയിലും വളരെയധികമാണ്.
They won't tell any more lies.
ചില വിശ്വാസികൾ അവർ വീണ്ടും ജനിച്ചതായ ദിവസം അവർ ഒരു ഒരിക്കലും കള്ളം പറയത്തില്ലായിരുന്നു.
And years later you find them signing false statements in the office to make a little more money.
20 വർഷം കഴിഞ്ഞ് നിങ്ങൾ അവരിൽ നോക്കുന്നുവെങ്കിൽ അവരുടെ ഓഫീസുകളിൽ അവർ കള്ളവെപ്പുകൾ ഇടാൻ പണം ഉണ്ടാക്കുവാൻ വേണ്ടി കള്ളവെപ്പുകൾ ഇടുന്ന കാണുവാൻ കഴിയും. എന്ത് സംഭവിച്ചു? അവർ കൃപ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവരെ വീണ്ടും ജനിച്ചപ്പോൾ അവർ വളരെ ലളിതമായിട്ട് ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചു.
ലവ് ദി ലോർഡ്, ദേ വാണ്ടഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദി വേൾഡ്.
അവർ ദൈവത്തെ സ്നേഹിച്ചു, ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ അവർ ആഗ്രഹിച്ചു.
20 വർഷം
കഴിഞ്ഞപ്പോൾ
വേൾഡ്ലി ലവേഴ്സ് ഓഫ് മണി,
ആ 20 വർഷം കഴിഞ്ഞപ്പോൾ അവരെ പണമോഹികളും ലോകത്തെ സ്നേഹിക്കുന്നവരുമായി തീർന്നു.
When they were first converted, they were so glad to give so much for the Lord. 20 years later, they should be giving more, but they're giving less. What is it proof? They are not being lifted up, they are falling down.
കൂടുതലായി ഉയർത്തപ്പെടുന്നില്ല, പിന്നെയോ അവർ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്.
The devil fools them, saying, well, you're getting a lot of experiences, a lot of knowledge, a lot of money, God is blessing you.
എന്നാൽ പിശാച് അവരെ വഞ്ചിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം പണം കിട്ടുന്നു, ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ടായിരിക്കുന്നു.
So I want to help you to open your eyes.
നിങ്ങളുടെ കണ്ണ് തുറക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
It's because there is a reason why God gave these people up.
ഈ മനുഷ്യരെ ദൈവം വിട്ടുകളഞ്ഞതിന്റെ പിന്നില് ഒരു കാരണമുണ്ട്. റോമാലേഖനം 1:2. നിങ്ങൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ
കാര്യം
റോമാലേഖനം 1:21 വാക്യം.
When they knew God, they did not honor him as God.
അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിച്ചില്ല. അതിന്റെ അർത്ഥം,
you know, it says in the previous verse about all of creation shows the almighty power of God.
അതിന്റെ മുൻപിലുള്ളതായ വാക്യത്തിൽ പറയുന്നു, ഈ പ്രകൃതിയിലുള്ളതെല്ലാം ദൈവം അതിന്റെ സൃഷ്ടാവിന്റെ മഹത്വത്തെ കാണിക്കുന്നു എന്ന്.
They knew this God is almighty.
ദൈവം സർവശക്തനെന്ന് അവർക്കറിയാം.
Did not give him first place in their life. That's the meaning of that verse.
ആ വാക്യത്തിന്റെ അർത്ഥം, ദൈവം സർവശക്തനാണെന്ന് അറിയാം, എന്നാൽ ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തിൽ അവർ ഒന്നാം സ്ഥാനം കൊടുത്തില്ല.
That is how this fall begins.
അങ്ങനെയാണ് ഈ വീഴ്ച ആരംഭിക്കുന്നത്.
I want to ask you, my dear brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
I'm not asking whether you believe in Jesus.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല.
You all believe, I know.
നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു, അതെനിക്കറിയാം.
I want to ask you whether the Lord Jesus Christ has got first place in your life.
ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമുണ്ടോ എന്നാണ്.
If God's work, the way to test it is like this. This is the way to find out.
ഇങ്ങനെയാണ് അത് നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നത്.
How you know what is priority in your life?
നിങ്ങളുടെ ജീവിതത്തിലെ ഏതിനാണ് പ്രാധാന്യമുള്ളതെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും?
Suppose there's a very important job that has to be done for your office.
നിങ്ങളുടെ ഓഫീസിന് വളരെ പ്രാധാന്യമേറിയതായ ഒരു ജോലി ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതുക.
And also a job to be done for your home, like some shopping or something like that.
നിങ്ങളുടെ ഭവനത്തിലെ ഒരു ജോലി ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്, കടയിൽ പോയി സാധനം വാങ്ങുകയോ അങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ.
You don't have time for both.
രണ്ടുകൂടെ ചെയ്യാനുള്ളതായ സമയം നിങ്ങൾക്കില്ല.
Which will you do?
നിങ്ങൾ ഏത് ചെയ്യും?
You will do what you feel is most important.
ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യും.
Isn't it like that? That's how we operate on basis of priority.
നമ്മൾ ഓരോ കാര്യങ്ങളുടെയും പ്രാധാന്യം അനുസരിച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്.
If you have time to read the newspaper or the Bible, you don't have time to read both, which one will you choose?
നിങ്ങൾക്ക് വർത്തമാനപത്രം വായിക്കേണ്ടതും ബൈബിൾ വായിക്കേണ്ടതുമായ ആവശ്യമുണ്ട്. രണ്ടും കൂടെ സമയമില്ലെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? അത് അതിന്റെ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു.
If you have time to spend 2-3 hours watching a movie on television and you have the opportunity to spend 2-3 hours studying the Bible, which do you choose?
നിങ്ങൾക്ക് 2-3 മണിക്കൂർ സിനിമ കാണുന്നതിന് ചിലവഴിക്കുവാനുമുണ്ട്, 2-3 മണിക്കൂർ ദൈവത്തിന്റെ വചനം പഠിക്കുവാനുമുണ്ട്, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നാം കൊടുക്കുന്ന പ്രാധാന്യമാണ് അത് തീരുമാനിക്കുന്നത്.
Which is more important in your life, God's work or your work?
നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, ദൈവത്തിന്റെ വേലയോ അതോ നിങ്ങളുടെ വേലയോ?
What is the thing that concerns you most, God's work or your work?
നിങ്ങളെ എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് കാര്യമാണ്, ദൈവത്തിന്റെ വേലയാണോ നിങ്ങളുടെ വേലയാണോ?
You go to an atheist in the world, he says, I'll tell you honestly, it's my work. It's the most important for me.
ഒരു നിരീശ്വരനായ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവൻ പറയും, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എന്നെ ഭാരപ്പെടുത്തുന്നത് എന്റെ വേലയാണ്.
God, 7 days a week is my work.
അവൻ പറയും, എനിക്ക് ദൈവത്തിനായിട്ട് സമയമൊന്നുമില്ല, ഒരു സമയമൊന്നുമില്ല, ഒരാഴ്ചയിലെ 7 ദിവസവും എന്റെ സ്വന്തമാണ്.
Some religious people in many other religions will say, well, I give about 1 or 2 hours for God on a certain day of the week, but the rest of the time my work is most important.
ചില മതവിഭാഗങ്ങളും മതവിശ്വാസികളും പറയും, ആഴ്ചയിലെ ചില മണിക്കൂറുകളൊക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു, ബാക്കി മണിക്കൂറുകളെല്ലാം എന്റെ സ്വന്തമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അങ്ങനെയാണ്.
A lot of Christians also will say, well, I give 1 or 2 hours for God in a week, but the rest of the time my work is most important.
അനേക ക്രിസ്ത്യാനികൾ പറയും, ഞാൻ ദൈവത്തിന് വേണ്ടി 1-2 മണിക്കൂർ കൊടുത്തു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എന്റെ വേലയാണ് പ്രാധാന്യമുള്ളത്.
Now let's go to the highest category of people, believers.
നമ്മൾ വിശ്വാസികളുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിശ്വാസികളുടെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം.
I give 1 or 2 hours for God in a week, but then my work is most important.
അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ആഴ്ചയിൽ 1-2 മണിക്കൂറുകൾ ദൈവത്തിന് കൊടുത്തു, ബാക്കിയുള്ളത് എന്റെ സ്വന്തമാണ്, എന്റെ കാര്യമാണ്. ജീവിതത്തിന്റെ അനേക സമയങ്ങളിൽ നിങ്ങൾ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്?
When you are working, I realize you got to spend 8 hours concentrating on your work. I can understand that.
നിങ്ങളെ ജോലി ചെയ്യുമ്പോൾ 8 മണിക്കൂറും നിങ്ങൾ ജോലിയിൽ കേന്ദ്രീകരിച്ചായിരിക്കണം, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും.
Even Jesus, when he was in the carpenter shop working 8 hours every day, he must have concentrated on his work.
യേശു ക്രിസ്തുവും അവന്റെ ആശാരിപ്പണി ചെയ്യുന്നതായ ആ സ്ഥലത്ത് അവന്റെ ആ പണിയിൽ അവൻ വളരെ സൂക്ഷ്മതയുള്ളവനായിരുന്നു. അത് ശരിയായ കാര്യം തന്നെയാണ്. എന്നാൽ
when we have finished our work,
നാം നമ്മുടെ വേല കഴിയുമ്പോൾ, നമ്മുടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ, നമുക്ക് ബാക്കി സമയമുള്ളപ്പോൾ, അപ്പോൾ നിങ്ങളുടെ ചിന്തയിലൂടെ കടന്നു പോകുന്നത് എന്ത് കാര്യങ്ങളാണ്? അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന്. ദൈവത്തിന്റെ രാജ്യമാണോ അതോ നിങ്ങളുടെ രാജ്യമാണോ?
ഇവിടെ
പറയുന്നു, അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് ദൈവത്തിന് അവരെ 1-ആം സ്ഥാനം കൊടുത്തില്ല എന്ന്.
You know the difference between giving God first place in your life and giving God some place in your life.
നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് 1-ആം സ്ഥാനം കൊടുക്കുന്നതും ദൈവത്തിന് ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുന്നതുമായ കാര്യം.
Supposing one day Jesus Christ came to your house.
ഒരു ദിവസം യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നെന്ന് കരുതുക.
I'm sure you will give him the best room in your house.
നിങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും നല്ല മുറി അവന് വേണ്ടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു
സംശയവുമില്ല.
നിങ്ങൾ തീർച്ചയായും ഏറ്റവും നല്ല ആഹാരം അവന് വേണ്ടി ഉണ്ടാക്കും.
In every way you make him like a very honored guest in your house.
ഏറ്റവും ബഹുമാനിതനായ ഒരു ബഹുമാനിതനായിട്ട് നിങ്ങൾ അവനെ എല്ലാ കാര്യങ്ങളിലും കരുതും.
Just like you would honor a very important guest who comes to stay with you.
വളരെ പ്രാധാന്യമുള്ളതായ ഒരു അതിഥി നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ നിങ്ങൾ അവനെ കാണും.
Supposing this guest opens your drawers and wants to examine your bank passbooks and all, you may not like that very much.
ഈ അതിഥി കടന്നു വരുന്നതായ അതിഥി നിങ്ങളുടെ മേശയുടെ വലിപ്പുകൾ തുറക്കുവാനോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുവാനോ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അതിൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു അതിഥി കടന്നു വന്ന് നിന്റെ നീ എത്രമാത്രം പണം സമ്പാദിക്കുന്നുവെന്നോ എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് ചോദിക്കുന്നത് നിങ്ങൾ താല്പര്യമുള്ള കാര്യമല്ല. നിങ്ങൾ ടിവിയിൽ കാണുന്ന എന്തെല്ലാം പ്രോഗ്രാമാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ എന്തൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല.
Examine every area of your life.
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും പരിശോധിക്കുന്നതും.
You want
enjoy having such a guest in your house.
അങ്ങനെ ഒരു അതിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങൾക്ക് അത്ര സന്തോഷകരമായ കാര്യമല്ല.
You know that guests are only supposed to mind their own business and we will take care of you and that's all.
അതിഥികളെ അവരുടെ കാര്യം ഒക്കെ നോക്കണം. ആ അതിഥികളുടെ കാര്യം ഞങ്ങൾ നോക്കും. അതാണ് സാധാരണയുള്ളതായ നമ്മുടെ ചിന്ത.
What I want to say is,
ഞാൻ എന്താണ്,
most believers, Jesus Christ is only a guest in their heart.
ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അനേക വിശ്വാസികൾക്കും കർത്താവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിലെ ഒരു അതിഥി മാത്രമാണ്.
വെരി ഓണേഡ് ഗസ്റ്റ്,
വളരെ ബഹുമാന്യനായ ഒരു അതിഥി.
നോട്ട് ലോർഡ്,
അവൻ കർത്താവല്ല.
He's not one who can examine every area of your life and tell you how you should run your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പരിശോധിച്ച് അവിടൊക്കെയും എങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നതായ ഒരു വ്യക്തിയല്ല അവൻ.
You allow Jesus to examine all your financial transactions.
നിങ്ങളുടെ പണപരമായ എല്ലാ ഇടപാടുകളും പരിശോധിക്കാൻ നിങ്ങൾ യേശുക്രിസ്തുവിനെ അനുവദിക്കുമോ?
Lord, please look through this. You approve of this.
നിങ്ങൾ പറയുമോ, കർത്താവേ നീ ഇത് കാണുക, നീ ഇത് അംഗീകരിക്കുമോ എന്ന്?
You want to approve all my reading habits.
എന്റെ എല്ലാ വായനാ ശീലവും നീ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമോ?
Every TV program I watch, Lord Jesus, I want you to approve of, otherwise I don't want to see it.
ഞാൻ കാണുന്ന എല്ലാ TV പ്രോഗ്രാമുകളും കർത്താവേ നീ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഞാനത് കാണുകയില്ല.
Every investment I make and everything I do, I want you to approve of it.
ഞാൻ പണം നിക്ഷേപിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവേ നീ അംഗീകരിക്കണം.
I don't think there's even 1% of believers who live like that.
ഒരു ശതമാനം വിശ്വാസികള് പോലും അങ്ങനെ ജീവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്.
Honor Jesus Christ and keep him like a good guest in their heart.
അവരെല്ലാവരും യേശു കർത്താവിനെ ഒരു ബഹുമാന്യനായ അതിഥിയായിട്ട് കരുതി അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്.
They don't give him first place.
അവര് അവനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല.
No, don't honor him as God.
അവര് ദൈവമെന്ന് കണ്ട് അവനെ മഹത്വീകരിക്കുന്നില്ല. അതുകൊണ്ട് താഴേക്ക് പോകുന്നു.
That is why you find 20 years later they are much less devoted to the Lord than when they were converted first.
അതുകൊണ്ടാണ് അവരെ രക്ഷിക്കപ്പെട്ടതായ വീണ്ടും ജനിച്ചതായ നാളിനേക്കാളും വളരെ ദൈവത്തിൽ നിന്ന് അകന്ന് 20 വർഷത്തിന് ശേഷം അവരായിരിക്കുന്നത്.
രണ്ടാമത്
കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്,
റോമലേഖനം
1:25 25-ാമത്തെ വാക്യം,
and serve the creature rather than the creator.
അവർ സൃഷ്ടിച്ചവനേക്കാളും സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു.
How do you worship and serve the creature rather than the creator?
എങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടാവിനേക്കാൾ അധികമായി സൃഷ്ടിയെ ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്?
You can see from the Garden of Eden.
നിങ്ങൾക്ക് ഏദൻ തോട്ടത്തിൽ നിന്ന് അത് കാണുവാനായിട്ട് കഴിയും.
If you read in Genesis 3, it says Eve saw the tree was so beautiful.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോഴേ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, ഹവ്വായ വൃക്ഷം ഏറ്റവും ഫലം ഏറ്റവും ഭംഗിയുള്ളതായിട്ട് കണ്ടു.
So tasty, the mouth began to water.
അത് വളരെ സ്വാദുകരമായതാണ്, വായിൽ വെള്ളമൂറുന്നത് പോലെയുള്ളതായ സാധനം.
It was a creative thing.
എന്നാൽ അത് ഒരു സൃഷ്ടിക്കപ്പെട്ടതായ സാധനമാണ്.
But a creative thing which is very beautiful.
ആ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ കാര്യം വളരെ ഭംഗിയുള്ളതായിട്ട് തീർന്നിരിക്കുന്നു. അവള് ആ വൃക്ഷത്തിന്റെ മുന്നിൽ നിന്നു, അവളുടെ മുന്നിലെ ഒരു തിരഞ്ഞെടുപ്പ് കടന്നു വന്നു. ഞാൻ സൃഷ്ടാവിനെ സ്വീകരിക്കണമോ അതോ സൃഷ്ടിച്ചതായ ഈ വസ്തുവിനെ സ്വീകരിക്കണമോ? അവൾ പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ചതായ ഈ കാര്യത്തെ തിരഞ്ഞെടുക്കുന്നു. അതാണ് സൃഷ്ടാവിനേക്കാൾ അധികമായിട്ട് സൃഷ്ടിയെ ഭജിക്കുന്നതും ആരാധിക്കുന്നതും.
And every temptation we face, that is the test.
നാം കാണുന്നതായ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളിലും അത് തന്നെയാണ് നമ്മെ പരീക്ഷിക്കുന്നത്.
When you are tempted to lust with your eyes,
നിങ്ങളുടെ കണ്ണിനാലെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ,
what are you tempted to do?
എന്താണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് അവിടെ?
To lust for a beautiful created object and to reject the commandment of your creator.
നിങ്ങളുടെ കണ്ണിനാല് സൃഷ്ടിക്കപ്പെട്ടതായ ഭംഗിയുള്ളതായ ഒരു വസ്തുവിനെ നിങ്ങൾ ആഗ്രഹിക്കുകയും സർവശക്തനായ സൃഷ്ടാവിനെ നിങ്ങൾ ത്യജിച്ചു കളയുകയുമാണ് ചെയ്യുന്നത്.
When we pursue after money more than God, we are pursuing the created object more than the creator.
നാം ദൈവത്തെക്കാൾ അധികമായി പണത്തിന്റെ പിന്നാലെ നാം പോകുമ്പോൾ ദൈവ സൃഷ്ടിച്ചതായ പണത്തെ നാം സ്വീകരിക്കുകയും സൃഷ്ടിച്ചതായ സൃഷ്ടാവിനെ നാം തള്ളിക്കളയുകയുമാണ് ചെയ്യുന്നത്.
For this reason, verse 26, God gave them up.
ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ കാരണത്താൽ ദൈവം അവരെ വിട്ടുകളഞ്ഞു. ദൈവം എന്തുകൊണ്ടാണ് അവരെ വിട്ടുകളഞ്ഞത്? അവര് ദൈവത്തെക്കാൾ അധികമായിട്ട് സൃഷ്ടിച്ച ചില കാര്യങ്ങൾക്ക് പിന്നാലെ പോയി.
Not only with Gehazi and Judas Iscariot, but lots of believers today also.
ഇതു ഞാൻ കാണുന്നത് ഗേഹസിയിലും യൂദാസിലും മാത്രമല്ല അനേക വിശ്വാസികളിലും ഞാൻ ഇത് കാണുന്നു.
I can't stop anybody, but I can warn them.
എനിക്ക് ആരെയും തടഞ്ഞു നിർത്താനായിട്ട് കഴിയത്തില്ല, എന്നാൽ മുന്നറിയിപ്പ് തരുവാനായിട്ട് കഴിയും.
I can't stop any of you, but I can warn you.
നിങ്ങളെ ആരെയും തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയില്ല, എന്നാൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുവാനായിട്ട് എനിക്ക് കഴിയും.
My brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
give God first place in your life.
ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക.
You won't lose anything that way.
അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല.
God will give you everything you need on this earth.
ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും തരും.
Prove that for 42 years as a believer in my life.
ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ 42 വർഷക്കാലം ഞാൻ ഇത് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
യേശുക്രിസ്തു
പറഞ്ഞു, ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതിനോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു മനുഷ്യന്റെ സമ്പന്നനായി നിങ്ങൾ തീരുകയില്ല, എന്നാൽ നിങ്ങൾ വളരെ സന്തോഷമുള്ളവനായിട്ട്
തീരും.
നിങ്ങളുടെ കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം വളരെ
സന്തോഷമുള്ളതായിട്ട് തീരും.
നിങ്ങളുടെ ഭാര്യയോടുള്ളതായ നിങ്ങളുടെ ബന്ധം വളരെ സന്തോഷകരമുള്ളതായി
തീരും.
കുറച്ചുകൂടെ ആത്മീയരായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനിടയായി തീരും.
That you put God first in your life.
കാരണം അവർക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ പട്ടിണി കിടക്കുകയില്ല. ദൈവം തന്റെ മക്കളെ പട്ടിണി കിടക്കുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങൾ വഴിയിൽ കിടന്ന് ഉറങ്ങേണ്ടതായിട്ട് വരികയില്ല. നിങ്ങൾ കിടന്നുറങ്ങുവാൻ ദൈവം ഭവനം തന്നെ
തരും.
പണത്തിന് പിന്നാലെ ഓടുന്നതായ ഒരു മനുഷ്യന്റേത് പോലെ അത്ര വലിയ ഭവനമായിരിക്കില്ല. മറ്റവന്റെ ഭവനത്തിലുള്ളതിലും വളരെയധികം സന്തോഷം നിങ്ങളുടെ ചെറിയ ഭവനത്തിലുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തുവാനായിട്ട് പഠിക്കുക.
That's the way God wants us to live.
അങ്ങനെയാണ് നാം ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്.
God wants many witnesses on earth who live like that and show the world this is the best way to live.
ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ അനേകരെ ഇതിനെ സാക്ഷികളായിട്ട് നിർത്തി ഇങ്ങനെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല വഴിയെന്ന് കാണിച്ചു തരുവാനായിട്ടാണ്.
Giving God first place does not mean being a full-time worker.
ജീവിതത്തില് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മുഴുവൻ സമയ വേലക്കാരനായി തീരുക എന്നുള്ളതല്ല.
നൂറുപേരില്
ഒരാളെ മാത്രമേ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് ദൈവം
വിളിക്കുന്നുള്ളൂ.
അവരുടെ സ്വകാര്യമായ വേലകളിലും ഈ നൂറുപേരും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനാണ് ദൈവം
ആഗ്രഹിക്കുന്നത്.
നിങ്ങളെല്ലാം ആ 99% ഭാഗമായിരിക്കാം. നിങ്ങള് നിങ്ങളുടേതായ ഒരു ജോലി ചെയ്യുന്ന അവസ്ഥയിലാകാം. ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുക.
Live by the principles of God's word.
ദൈവത്തിന്റെ നിയമത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി ഒരു ഭാരം ഉണ്ടായിരിക്കുക. ദരിദ്രരോട് സഹായാനുഭൂതി കാണിക്കുക, ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ ശുദ്ധിയോടുകൂടെ നിങ്ങളായിരിക്കുക. നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. എല്ലാ ബന്ധങ്ങളും യേശു കർത്താവിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ ഇടയായി തീരുക.
നിങ്ങൾക്ക്
എന്തെല്ലാം ലഭിക്കുമെങ്കിലും ഒരിക്കലും കള്ളം പറയരുത്, ഒരിക്കലും വചനം വ്യാജമായിട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പിടരുത്.
It's better not to get a visa than to tell a lie and get a visa.
നിങ്ങൾക്ക് ഒരു വിസ കിട്ടാതിരിക്കുന്നത് കള്ളം പറഞ്ഞൊരു വിസ കിട്ടുന്നതിനേക്കാളും വളരെ നല്ല കാര്യം തന്നെയാണ്.
അതിന്
കാരണം ഞാൻ പറയുന്നത് ദൈവം എനിക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും
പ്രാധാന്യമുള്ളവരാണെന്നാണ്.
നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയെടുക്കുന്നുവെങ്കിൽ ദൈവം അതിൽ നിങ്ങളെ അനുഗ്രഹിക്കുമോ? അതിനുള്ളത് പിശാചിന്റെ കരമാണുള്ളത്.
Till you repent of it and give it up.
നിങ്ങൾ അതിനെ പറ്റി മാനസാന്തരപ്പെട്ട് വിട്ടുകളയുന്നത് വരെയും ദൈവത്തിന് അതിനെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയത്തില്ല.
Those are the people who honor God.
അവരാണ് ദൈവത്തെ ബഹുമാനിക്കുന്നതായ ഔദ്യോഗികമായ മനുഷ്യർ. അവരാണ് ദൈവത്താൽ ഉയർത്തപ്പെട്ടവരായി ദൈവത്തോട് അടുത്തടുത്ത് വരുന്നതായ മക്കള്. നമുക്ക് പ്രാർത്ഥിക്കാം.
God has spoken to your heart. I want you to respond to what he has said.
ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു, അതിനോട് നിങ്ങൾ പ്രതികരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
നാം
പറയുക, സ്വർഗീയ പിതാവേ, കർത്താവേ, വാസ്തവമായും എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ നിന്നെ ഒന്നാമതായിട്ട് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പണമുണ്ടാക്കി, എന്നാൽ എന്റെ ഹൃദയത്തിലെ സമാധാനവും ഭവനത്തിലെ സമാധാനവും നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ ഒന്നാമതായിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പണത്തെ ഒന്നാമത് നിർത്തിയതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവോ? നാം മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.
Heavenly Father,
സ്വർഗീയ പിതാവേ,
pray you apply the truths of God's word to every one of our hearts.
കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവത്തിന്റെ നിയമം ഞങ്ങളിലേക്ക് പറഞ്ഞു വരുമെന്ന് വിശ്വസിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. ആമേൻ.